നമസ്കാരം. മരണാനന്തരം എന്ന ഈ പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മരണത്തെ സംബന്ധിച്ച ദുരൂഹതകൾ നീക്കാൻ, ആത്മാവിനെ സംബന്ധിച്ച ജ്ഞാനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവാണെന്ന് മനസ്സിലാക്കിയാൽ ഉണ്ടാകുന്ന പലതരം നന്മകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ജീവിച്ചിരിക്കെ തന്നെ എങ്ങനെ സുഖസമൃദ്ധമാക്കി ജീവിതത്തെ മാറ്റാം. ആത്മാവെന്നാൽ ഭയപ്പെടേണ്ട ഒന്നല്ല, ശാന്തിയുടെയും സുഖത്തിന്റെയും സ്നേഹത്തിന്റെയും എല്ലാം ഒരു ഭണ്ഡാരമാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. മരണത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് ദുരൂഹതകൾക്ക് നമുക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനിയും അവശേഷിക്കുന്ന ചില ചോദ്യങ്ങളിലേക്ക് കൂടി നമുക്ക് കടന്നു ചെല്ലാം. ഈ ചർച്ചയിലും നമ്മെ നയിക്കാൻ എന്നത്തെയും പോലെ നമ്മോടു കൂടെയുണ്ട് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ പാലക്കാട് മലപ്പുറം ജില്ലകളുടെ ചുമതല വഹിക്കുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി മീനാബെൻ. ബെഞ്ച്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം.
ഓം ശാന്തി.
നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു സംശയം എന്റെ മനസ്സിൽ വന്നത് മുക്തിയെക്കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം ജീവൻ മുക്തി എന്ന വാക്ക് കൂടി കേൾക്കുന്നുണ്ട്. സിസ്റ്റർ പറഞ്ഞു മുക്തി എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അത് പ്രാപ്തമാക്കുന്നതിൽ വ്യത്യാസം കാണുന്നു. ജീവൻ മുക്തി എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? അത് എപ്പോഴാണ് ലഭിക്കുക? എവിടെയാണ് ലഭിക്കുക?
ജീവൻ മുക്തി അർത്ഥം ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, ജീവിച്ചിരിക്കെയുള്ള മുക്തിയാണ്. മുക്തിയർത്ഥം കർമ്മ ബന്ധനങ്ങളിൽ നിന്നുള്ള മുക്തി, വികർമ്മങ്ങള്, പാപകർമ്മങ്ങള്, ദുശീലങ്ങള്, ദുസ്വഭാവങ്ങള്, ദുർവികാരങ്ങളിൽ നിന്ന്, ഇതിൽ നിന്നെല്ലാം മുക്തമായ സുഖവും ശാന്തിയും സന്തോഷവും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ജീവിതം. അതായത് ആത്മാവ് ഈ ശരീരത്തിലിരിക്കെ ഈ നാടകശാലയിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കെ തന്നെ പാർട്ട് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ കർമ്മമോ കർമ്മഫലമോ ഒന്നും ബന്ധിക്കുന്നില്ല. സുഖത്തിന്റെ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ, സുഖം കൊണ്ട് ഉയരുകയോ ദുഃഖം കൊണ്ടങ്ങ് താഴുകയോ അങ്ങനെയില്ല. അതിനിടയിലുള്ള അവസ്ഥ വളരെയധികം സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ജീവിതം, യാതൊരു കെട്ടുകളും ഇല്ലാത്ത ഫ്രീ ആയിട്ടുള്ള, ടോട്ടലി പറഞ്ഞ ഫ്രീ, ഫ്രീ ബേർഡ് പോലെ നാടകം കളിക്കുന്നുണ്ട്, പക്ഷെ ഒരു തരത്തിലുള്ള കെട്ടുകളും ഇല്ലാതെ.
ഈ കലിയുഗത്തിൽ എങ്ങനെ അങ്ങനെ ഒരു ജീവിതം നമ്മൾ ഉണ്ടാകും?
കലിയുഗത്തിൽ നമുക്ക് അങ്ങനെയുള്ള ജീവിതം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ഇപ്പൊ നമ്മൾ കടന്നുപോകുന്ന കലിയുഗത്തിന്റെ തന്നെ അന്തിമ സമയത്തില് ദുഃഖത്തിന്റെ ലോകമാണ്, ദുഃഖധാമം എന്ന് തന്നെ ഇതിനെ പറയണം. ദുഃഖം നിറഞ്ഞ ലോകത്തില് നമുക്ക് ദുഃഖത്തിന്റെ ഫീലിംഗ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അഥവാ ഇവിടെ നമുക്ക് മനസ്സിനെ സുഖമായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ, അതിനാണ് ഈശ്വരീയ ജ്ഞാനത്തിന്റെ ആവശ്യം, ധ്യാനത്തിന്റെ മഹത്വം. ഭഗവാൻ ഈ സമയത്ത് ഈ സൃഷ്ടിയിൽ വരുന്ന രാജയോഗ ധ്യാനം എന്ന സർവശ്രേഷ്ഠ വിദ്യ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഈ അന്തിമ സമയത്തിലൂടെ നമ്മൾ കലഹക്ലേശത്തിന്റെ യുഗം എന്നല്ലേ പറയണേ കലിയുഗം, ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തമായി, അല്ലെങ്കിൽ ദുഃഖത്തിന്റെ, ശാന്തിയുടെ, ടെൻഷന്റെ, പിരിമുറുക്കങ്ങളുടെ ആ ബാഡ് എഫക്ട് നമ്മുടെ മേലെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, മനസ്സിന് നമുക്ക് ആ ഒരു കോട്ടിംഗ്, എങ്ങനെയാണോ ചേമ്പിലയിൽ വെള്ളം വീഴുമ്പോൾ നനയാതിരിക്കുന്നത്, അതേപോലെ ദുഃഖത്തിന്റെ സംഭവങ്ങൾക്ക് നമ്മളെ ദുഃഖിപ്പിക്കാതിരിക്കാൻ, കരച്ചിലിന്റെ സംഭവങ്ങൾ വരിക പക്ഷെ എനിക്ക് കരയാതിരിക്കാൻ കഴിയുക. അപ്പൊ അതിന് ഈശ്വരീയ ജ്ഞാനവും ധ്യാനവും നമ്മളെ വളരെയധികം സഹായിക്കും. കാരണം ജ്ഞാനം നമ്മളെ വളരെയധികം ശുഭചിന്തകരാക്കും. ജീവിതത്തെ പ്രതി ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് പ്രദാനം ചെയ്യും. ഏത് നെഗറ്റീവ് സാഹചര്യത്തിലും പോസിറ്റിവിറ്റി കാണാൻ, അമംഗളത്തിലും മംഗളം കാണാൻ, തിന്മയിലും നന്മയെ കണ്ടെത്താൻ ആ മനോഭാവം ഈശ്വരീയ ജ്ഞാനം നമുക്ക് നൽകും. ആധ്യാത്മിക ജ്ഞാനത്തിലൂടെ നമുക്ക് കിട്ടുക. അതിന് ആത്മജ്ഞാനം വേണം, പരമാത്മജ്ഞാനം വേണം, നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് വേണം, നമ്മുടെ കൂടെയുള്ളവർ ആരാണെന്നുള്ള യഥാർത്ഥ തിരിച്ചറിവ് വേണം, ജീവിതത്തിന്റെ ആദ്യമധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയണം. ഇത്ര സർവശ്രേഷ്ഠമായ ഒരു ജീവിതം നമ്മൾ ഈ ഭൂമിയിൽ ഒരിക്കൽ ജീവിച്ചിട്ടുമുണ്ട്. ആ കാലഘട്ടത്തെക്കുറിച്ചാണ് ശാസ്ത്രങ്ങളിലെല്ലാം സ്വർഗം എന്ന് പറയുന്നത്, ദേവലോകം എന്നെല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ ഈ ഭൂമി ഒരിക്കല് ദൈവിക ഗുണങ്ങൾ, അതായത് സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ജീവിതം ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. സ്വർഗം, ആ കാലഘട്ടത്തെ സ്വർഗം എന്ന് പറയുന്നത് അതുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ജീവിതം നരകതുല്യം എന്ന് പറയുന്നത്.
അപ്പൊ ശ്രേഷ്ഠമായ ഒരു കാലഘട്ടം മുമ്പ്
തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ സ്വർഗത്തിന്റെ ചിത്രങ്ങളുള്ളത്, ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങളുള്ളത്. അപ്പൊ അവരെല്ലാം ഇവിടെ ജീവിച്ചിരുന്നവരാണ്, മുകളിലെവിടെ ഉണ്ടായിരുന്നവരല്ല. ആ സുഖവും ശാന്തിയും സമൃദ്ധിയും നിറഞ്ഞ 33 കോടി ദേവതകളെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ 33 കോടി ദേവീ ദേവതകൾ ദൈവിക ഗുണങ്ങളോടുകൂടി സുഖശാന്തിയോടുകൂടി മാനവൻ ഈ ഭൂമിയിലുണ്ടായിരുന്നു. ആ മാനവനെയാണ് ദേവൻ അല്ലെങ്കിൽ ദേവി എന്നറിയപ്പെട്ടിരുന്നത്. അതാണ് നമ്മുടെ 33 കോടി ദേവീ ദേവന്മാരുടെ ചരിത്രം.
യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് സ്വർഗവും നരകവും ഉണ്ടാക്കാമെങ്കിലും ഇത് രണ്ട് കാലഘട്ടങ്ങൾ യഥാർത്ഥത്തിൽ
ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും രാത്രിയും പകലും പോലെയുള്ള വ്യത്യാസം എങ്ങനെയാണോ രാത്രിയും പകലിന് വഴിമാറി കൊടുക്കുന്നത്, അതേപോലെ യുഗം നാലിലും നല്ലു കലിയുഗം എന്ന് പറയാറുണ്ട്. അപ്പൊ 4 യുഗങ്ങളാണ് കാലചക്രം, അങ്ങനെയാണ് കറങ്ങണേ. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇപ്പൊ കലിയുഗമാണ്, കലിയുഗത്തിന് ശേഷം കാലം ചക്രീയമാണല്ലോ. അപ്പൊ കലിയുഗത്തിന് ശേഷം വീണ്ടും കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗമാണ് വരുന്നത്. എങ്ങനെയാണോ രാത്രി പകലിന് വഴിമാറി ചക്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താർത്ഥം? കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലേ.
സിസ്റ്റർ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ധാരാളം കേൾക്കുന്ന ഈ അടുത്ത കാലത്ത് ലോകാവസാനം എന്താണ് നമ്മുടെ ലോകത്തിന് സംഭവിക്കുക?
ലോകം അവസാനിക്കുക എന്നുള്ളതല്ല, ആവർത്തനമാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാല് റിപ്പിറ്റേഷനാണ്. അതായത് ഈ ചതുർയുഗങ്ങളിലൂടെയുള്ള കറക്കം ആവർത്തിക്കുക ചെയ്യണം. അതുകൊണ്ട് കലിയുഗം നശിക്കുക എന്നുള്ളതല്ല, പരിവർത്തനമാണ്. ശരിക്കും പറഞ്ഞാൽ പരിവർത്തനാണ്. കലിയുഗം മാറി സത്യയുഗത്തിന് വഴിമാറിക്കൊള്ളു. കലിയുഗ രാത്രി മാറുന്നു, സത്യയുഗി പ്രഭാതം വരണം. പക്ഷേ ഇതൊരു ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ, മഹാപരിവർത്തന. കാരണം ഇരുട്ട് മാറി വെളിച്ചം വരികയല്ലേ, രാത്രി മാറി പകല് വരുമ്പോ അങ്ങനെയാ. അപ്പൊ അതേപോലെ സത്യധർമ്മത്തിന്റെ കാലഘട്ടം തിരിച്ചു വരിക. അതാണ് നമ്മുടെ ഭാവി, അതാണ് ലോകത്തിന്റെ ഭാവി, അതാണ് നമ്മുടെ ഭാവി. അത് നമുക്ക് ഭയപ്പെടേണ്ടതല്ല. സർവനാശം എന്നുള്ളതല്ല, ഒരു ശുദ്ധീകരണമാണ്.
അപ്പൊ യഥാർത്ഥത്തിൽ ലോക വിനാശമല്ല, കലിയുഗത്തിന്റെ അവസാനം, കലിയുഗത്തിന്റെ
മാറ്റം, പരിവർത്തനം.
സിസ്റ്റർ ആത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോ ധ്യാനത്തിനെ കുറിച്ച് സിസ്റ്റർ സൂചിപ്പിച്ചു. ആത്മാവും ധ്യാനവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു?
ആത്മാവാണ് ഞാനെന്ന ബോധം നമ്മുടെ ഉള്ളിൽ വരിക, അത് തന്നെയാണ് ധ്യാനത്തിന്റെ ആദ്യത്തെ ചുവട്. ധ്യാനം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഞാൻ എന്നിൽ ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ ആരാണെന്നുള്ള സ്മൃതി എന്നുള്ളിൽ വരുമ്പോൾ, പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സന്യാസിമാരൊക്കെ സന്യാസം സ്വീകരിച്ചിട്ട് കാട്ടിലെ തപസ്സിക്ക് വേണ്ടി പോകുമ്പോൾ അവർ കാട്ടിനുള്ളിൽ പോയിട്ട് ആദ്യം ഒരു ഗുഹ എന്തെങ്കിലും കണ്ടുപിടിക്കും, അല്ലെങ്കിൽ തയ്യാറാക്കും. എന്നിട്ട് ആ ഗുഹയ്ക്കുള്ളിലിരുന്നാണ് തപസ് ആരംഭിക്കുന്നത്. അതേപോലെ നമുക്ക് നമ്മുടെ ഈ കർമ്മക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട്, നമുക്ക് നമ്മുടെ പാർട്ട് അഭിനയിച്ചുകൊണ്ട്, നമുക്ക് യഥാർത്ഥത്തില് നമ്മുടെ ഉള്ളില് ആന്തരികമായ ആത്മീയ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നം ആരംഭിക്കണമെങ്കിൽ നമുക്ക് അന്തർമുഖത, നമുക്ക് നമ്മളെ തിരിഞ്ഞു നോക്കാം, ഇൻട്രോവേർട്ട് ആകണം. അതാണ് നമ്മുടെ ഗുഹ. ശരിക്കും ഞാൻ ആരാണെന്ന് തിരിച്ചറിയാം, ഞാൻ എന്നെ തിരിച്ചറിയാം. ഞാൻ ഈ നശിക്കുന്ന ശരീരമല്ല, ഞാൻ അവിനാശിയായ, അനശ്വരനായ, അമരനായ ആത്മീയ ഊർജമാണ്. ഞാൻ ശാന്തസ്വരൂപമാണ്, ശുദ്ധ സ്വരൂപമാണ്, സുഖസ്വരൂപമാണ്. അപ്പൊ ഞാൻ എന്റെ വാസ്തവികതയെ, എന്റെ യഥാർത്ഥ അസ്തിത്വത്തെ, ആത്മാവിന്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ തിരിച്ചറിയുക, ആ തിരിച്ചറിവ് എന്നിലുണ്ടാക്കുന്ന ജാഗ്രത അവസ്ഥ, അത് നമുക്ക് നൽകുന്നത് സുഖമാണ്, ശാന്തിയാണ്, സന്തോഷമാണ്, ശക്തിയാണ്, വിവേകമാണ്. അതാണ് ധ്യാനത്തിന്റെ ആദ്യ ചുവട്. കാരണം ആത്മാവിന് ഈ ഉണർവിലേക്ക്, ജാഗ്രത അവസ്ഥയിലേക്ക് വരുമ്പോൾ, അതാണ് വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും പറഞ്ഞിരുന്നത്, നമ്മൾ നമ്മളെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാൻ മറ്റൊന്നുമില്ല. ആത്മജ്ഞാനമാണ് സർവശ്രേഷ്ഠം.
അപ്പൊ ധ്യാനം ചെയ്യണമെങ്കിൽ നമുക്ക് ആത്മാവാണ്
എന്ന ബോധം ആദ്യം വരണം, അതിന് ജ്ഞാനം വേണം. ജ്ഞാനം വന്നാലേ ബോധം ഉണ്ടാവില്ലോ. ബോധം നമ്മളിൽ നിരന്തരമാകുമ്പോൾ നമുക്ക് ധ്യാനത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി. അതിനുശേഷം ആത്മാവിനെ പിന്നെ ധ്യാനിക്കേണ്ടതായിട്ടിലേക്കാണ്, ഈശ്വരിലേക്ക് ഏകാഗ്രമാക്കാം മനസ്സിനെ. കാരണം ആത്മാവിന്റെ അച്ഛനും അമ്മയും സർവസ്വവും സർവബന്ധുവും ഒരു സർവശക്തിമാനാണ്, പരമാത്മാവാണ്. പരംപിതാ പരമാത്മാവെന്നല്ലേ പറയണേ. ഭഗവാൻ നമ്മുടെ മാതാപിതാവാണെന്നല്ലേ നമ്മൾ പാട്, തുമൈവ മാതാശ്ച പിതാ തുമൈവ എന്നല്ലേ പാട്. അപ്പൊ ആത്മാവിന്റെ അച്ഛനും അമ്മയും ബന്ധുവും സ്വാമിയും സഖാവും സർവസ്വം പരമാത്മാവാണ്. ഞാൻ ആത്മാവാണെന്ന ബോധത്തോടുകൂടി പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ പരമാത്മാവിലെ ആ ഗുണങ്ങളും ശക്തികളുടെയും അനുഭൂതി നമുക്ക് കിട്ടും. അതായത് കറണ്ട് എടുക്കാൻ നമുക്ക് കഴിയും. ആ കറണ്ട് നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഊർജസ്വലതയുണ്ടാകുന്നത്.
യഥാർത്ഥത്തിൽ അതിനെയാണ് ധ്യാനം. സിസ്റ്റർ, വീണ്ടും നമ്മൾ ഈ മരണവുമായി ബന്ധപ്പെട്ട ചില പദങ്ങളെ കുറിച്ച് പറയുമ്പോൾ, മരണത്തെ ജയിക്കുക, മൃത്യുഞ്ജയം, മൃത്യുഞ്ജയ മന്ത്രങ്ങളൊക്കെ ധാരാളം ഉണ്ട്. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാറുണ്ട് ധാരാളം പേര്. മരണത്തെ ജയിക്കാൻ കഴിയും ഈ മരണത്തെ ജയിക്കാം, മരണമില്ലാത്തവരായിട്ട് നമുക്ക് തുടരാൻ സാധിക്കും.
തീർച്ചയായിട്ടും നമുക്ക് മരണമില്ല, ഞാൻ മരിക്കുന്നില്ലേ, ആരും മരിക്കില്ല, അതാണ് യാഥാർത്ഥ്യം. കാരണം ഞാൻ ആരാണ്
ആത്മാവാണ്,
ഞാൻ ആത്മാ. മീന സിസ്റ്റർ എന്ന് പറയുന്നത് ഈ ശരീരത്തിന്റെ പേരാ, മീന എന്നുള്ള പേര്. ഈ ശരീരം നഷ്ടപ്പെടും, പക്ഷെ ഞാൻ ആത്മാവാ, എനിക്ക് മരണമില്ല, ഞാൻ ആത്മീയ ഊർജ ഈ വസ്ത്രങ്ങളെ ഞാൻ അടുത്ത വസ്ത്രത്തിലേക്കേ പോവുക. ഈ ശരീരം നഷ്ടപ്പെട്ടാലും അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകും, അടുത്ത ശരീരം കിട്ടും, അപ്പൊ പുതിയ പേര് വരും, പുതിയ അച്ഛനമ്മ. പക്ഷെ എനിക്ക് മരണമില്ല, ആത്മാവാണ് ഞാൻ, ആത്മാവായ ഞാൻ ഊർജമാണ്, എനിക്കൊരിക്കലും മരണമില്ല. ഈ ബോധം എന്റെ ഉള്ളിലുണ്ടാകുക, മൃത്യുഞ്ജയ, മൃത്യുവിനെ ജയിക്കുക. മൃത്യുവിനെ എപ്പോഴാണ് ജയിക്കുക? ജ്ഞാനം വരുമ്പോ. തമസോമ ജ്യോതിർഗമയ എന്നല്ലേ പറയാ, തമസ് മാറണമെങ്കിൽ വെളിച്ചം വരണം. ഇപ്പൊ നമുക്ക് മൃത്യുവിനെ എന്തുകൊണ്ടാ പേടി, ഭയം? കാരണം മൃത്യു എന്താന്ന് നമുക്കറിയില്ല, മരണം എന്താണെന്ന് അറിയില്ല. മരണം എനിക്കല്ല, എന്റെ ശരീരത്തിന് വസ്ത്രേ മാറുന്നുള്ളൂ, ഞാൻ മരിക്കുന്നില്ല. ഞാൻ തീർച്ചയായിട്ടും ഡ്രൈവർ ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കല്ലോ, ഡ്രൈവർ നശിക്കുന്നില്ലല്ലോ, കാറല്ലേ പോകുന്നുള്ളൂ, കാറിനെ നാശം ഉണ്ടാകുന്നുള്ളൂ. ഡ്രൈവർ പോയി കഴിയുമ്പോ ഈ ശരീരത്തെ നമ്മൾ ഒന്നെങ്കിലും മണ്ണില് മറവ് ചെയ്യുക, അല്ലെങ്കിൽ കത്തിച്ചുകളെ, അത് പോവും. പക്ഷെ ഡ്രൈവർ എന്ത് ചെയ്യും? അടുത്ത കാറിലേക്ക് പോവും, അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോവും. അവിടെ പോയി നമുക്ക് ആൺകുട്ടിയോ പെൺകുട്ടിയോ അമ്മയുടെ ഗർഭത്തിലെ ശരീരം കിട്ടുമല്ലോ. അപ്പൊ എനിക്കൊരിക്കലും മരണമില്ലല്ലോ, ഞാനൊരിക്കലും മരിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ വർഷാവർഷം ശ്രാദ്ധ കൂട്ടണേ, പിതൃപൂജ ചെയ്യണേ, നമ്മൾ മനസ്സിലാക്കേണ്ട, അവരാരും മരിച്ചിട്ടില്ല, ആത്മാവും മരിച്ചിട്ടില്ല. ആരാണോ നമ്മളെ സ്നേഹിച്ചെ, ആരാണോ നമുക്ക് സ്നേഹം തന്നെ, നമ്മൾ ആർക്കാണോ സ്നേഹം കൊടുത്തെ, ആത്മാവ് പോയിട്ടില്ല. ആ വസ്ത്രം ഒരു മാറി, റോളെന്ന് മാറി, നാടകശാലയിൽ മറ്റൊരച്ഛൻ മറ്റൊരമ്മ മറ്റൊരു വീട് മറ്റൊരു സാഹചര്യത്തിൽ അവർ നാടകം കളിച്ചുകൊണ്ടിരിക്കുക എത്ര വർഷങ്ങൾ കഴിഞ്ഞാല്. അപ്പൊ ആരൊക്കെ മഹാന്മാരാണെങ്കിലും മരിച്ചിട്ടുണ്ട്. നമ്മൾ പറയും ഗാന്ധിജി മരിച്ചു, അല്ലെ നെഹ്റു മരിച്ചു, അല്ലെ ശ്രീ ബുദ്ധൻ പോയി. അപ്പൊ ആരൊക്കെ പോയാലും
ഇവരെല്ലാവരും ഇപ്പോഴും ഇവിടെ തന്നെ.
തീർച്ചയായിട്ടും വസ്ത്രം മാറിയതുകൊണ്ട് നമുക്കറിയില്ല, പേര് മാറി, രൂപം മാറി, സ്ഥലം മാറിയിട്ടുണ്ടാവും, അത്രമാത്രമേ വ്യത്യാസമുള്ളൂ.
അപ്പോ മരിച്ച മൺമറഞ്ഞ് പോയി എന്ന് നമ്മൾ പറയുന്നവരെല്ലാവരും,
ശരീരം മാത്രമേ പോയിട്ടുള്ളൂ, മണ്ണിൽ മറഞ്ഞതേതാണ്? മൺ മറഞ്ഞു, മണ്ണിൽ മറഞ്ഞതേതാണ്? ആത്മാവ് മറിയില്ലല്ലോ. മൺ മറിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ക്രിയ ചെയ്യുന്നേ? മരണാനന്തര ക്രിയ നമ്മൾ ആത്മാവിന് വേണ്ടി എന്ന് പറഞ്ഞല്ലേ ചെയ്യുക. ആത്മശാന്തിക്ക് നേരുന്നു എന്നല്ലേ പറയണേ, ആത്മദീപം എന്നല്ലേ പറയാ. അപ്പൊ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് മരണാനന്തര ക്രിയ ചെയ്യുന്നു, അർത്ഥം തന്നെ എന്താ? ആത്മാവ് നശിച്ചിട്ടില്ല, നശിച്ചു പോയത് ശരീരം മാത്രമാണ്. ഈ ബോധത്തിൽ ഞാൻ ജീവിക്കുക, ഞാൻ ആത്മാവാണ്, ശുദ്ധമായ ആത്മാവാണ്, പരമാത്മാവിന്റെ സന്താനമാണ്. നമ്മുടെ കൂടെയുള്ളത് ഓരോരുത്തരും ആത്മാക്കളാണ്, ഓരോരുത്തരും ശരീരമാകുന്ന വസ്ത്രം ഉപയോഗിച്ച് അവരവരുടെ പാറട്ടഭിനയിക്കുകയാണ്. ഈ ബോധത്തിൽ ജീവിക്കുന്നതിനെയാണ് മൃത്യുഞ്ജയം. ഈ മന്ത്രം നമുക്ക് എല്ലാവർക്കും ജീവിതത്തെ പ്രാക്ടിക്കലാക്കാം. അപ്പൊ നമുക്ക് മരണത്തെ ഭയം ഉണ്ടാവില്ല, നമ്മുടെ കൂടെയുള്ളവരാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല.
അപ്പൊ ഇത് അറിയുന്ന നിമിഷം മുതൽ നമ്മൾ മരണത്തെ ജയിച്ചു.
തീർച്ചയായിട്ടും ഭയം ഇല്ലാണ്ടാകും, ദുഃഖം ഇല്ലാണ്ടാകും. അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ ചില വീടുകളിലൊക്കെ കരയും ആരെങ്കിലും മരിച്ച കുറേയധികം, പ്രത്യേകിച്ച് ഹിന്ദു ഭവനങ്ങളിലൊക്കെ. പക്ഷെ ക്രിസ്ത്യൻ ധർമ്മത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം ധർമ്മത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് കരയാറില്ല, പ്രാർത്ഥിക്കുക ചെയ്യണം. ആരെങ്കിലും മരിച്ചാൽ ബോഡി അവിടെ കിടത്തിയിട്ട് എടുക്കുന്നതുവരെ പ്രാർത്ഥനയിലാണ് മുഴുക. മരിച്ച കരയരുത്, പ്രാർത്ഥിക്കണമെന്നാണ് പറയാ. എന്തിനു പ്രാർത്ഥിക്കണേ?
എനിക്ക് തോന്നുന്നു നമ്മുടെ പുരാതന ഹിന്ദു ആചാര പ്രകാരവും ഇതുണ്ടായിരുന്നു, പക്ഷെ ഈ കാലഘട്ടത്തിലാണത്.
എന്തുകൊണ്ടെന്നാല് ആദ്യകാലത്ത് നമുക്ക് ആത്മബോധം ഉണ്ടായിരുന്നു. ഞാൻ ആത്മാവേ ശരീരത്തിലിരിക്കുകയാണെന്നുള്ള ബോധത്തിൽ ജീവിച്ചിരുന്നപ്പോൾ മരണത്തെ പ്രതി നമുക്ക് ഭയം ഉണ്ടായിരുന്നില്ല, ദുഃഖം ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്തിൽ നമ്മൾ പറഞ്ഞല്ലോ സത്യത്രയദൈക, ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മരണം എന്ന് പറയുന്ന പാമ്പിന് ഉറ പോകുന്നത് പോലെയുള്ള, പാമ്പഴിഞ്ഞു പോയതിന്റെ തോല് പിന്നാലെ പോകല്ലോ, ഓട്ടോമാറ്റിക്കലി അടുത്ത ഉറ വരും.
രാമായണത്തിലൊക്കെ
അതാണ്. അതായത് മരണസമയമാകുമ്പോ പ്രായമാകുമ്പോ ശരീരം വിടും. അതിന് ശരിക്കും പറഞ്ഞാൽ ശരീരം വിടുക എന്നാ പറയാ മരണം എന്ന് പറഞ്ഞാൽ. ശരീരം വിടുന്നു, അടുത്ത ശരീരം എടുക്കുന്നു.
സിസ്റ്റർ, നേരത്തെ ഇപ്പൊ ഗാന്ധിജിയും ബുദ്ധനും ക്രിസ്തു എല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു സംശയം. നേരത്തെ ഭൂമി ശ്രേഷ്ഠമായ കാലഘട്ടമുണ്ടായിരുന്നു,
അതെ,
ശ്രേഷ്ഠരായവരിവിടെ ജീവിച്ചിരുന്നു,
അതെ.
ഇന്ന് നമ്മൾ അവരെ അമ്പലങ്ങളിൽ പൂജിക്കുന്നു,
അതെ.
എല്ലാവരും ശരീരം എടുത്ത് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 33 കോടി ദേവീദേവന്മാര് അവരിവിടെ തന്നെ ഉണ്ടോ?
തീർച്ചയായിട്ടും ആത്മാവ് ഇവിടെ തന്നെയുണ്ട്. ഇന്ന് ആ ദേവനെ ദേവീ രൂപത്തിൽ നമ്മൾ കാണുന്നില്ല, പക്ഷെ ആ ദൈവാത്മാക്കള് പുനർജന്മങ്ങൾ എടുത്തെടുത്ത് കലിയുഗത്തിന്റെ അന്ത്യത്തിലും അവരും ഇന്നും പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവിക ഗുണങ്ങളോടുകൂടി ഉണ്ടായിരുന്നപ്പോ അവരെ നമ്മൾ ദേവതകൾ എന്ന് വിളിച്ചിരുന്നു.
അപ്പൊ അതേ ഗുണങ്ങൾ ഇപ്പൊ ഉണ്ടാവില്ല,
ഗുണങ്ങളുടെ അംശങ്ങൾ ഉണ്ടാവും, പക്ഷെ അതേ ഗുണങ്ങൾ അതേ അളവിലില്ല. കാരണം ഈ നാടകത്തിന്റെ നമ്മൾ പ്രകൃതിയുടെ നിയമമാണല്ലോ, ഏതൊരു പുതിയതും പഴയതായിട്ട് മാറും. ഊർജത്തിന്റെ ആ ഒരു ഒഴുക്ക് തന്നെ അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്, ആ ഉയർന്ന ലെവലിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുന്നത് നമ്മളെപ്പോഴും കാണുന്നത്. ആത്മാവിലും ഇത് തന്നെയാണ് സംഭവിക്കണം. ആത്മാവ് പുനർജന്മം എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഊർജത്തിന്റെ നിലവാരം കുറഞ്ഞു കുറഞ്ഞു വരും. ഊർജത്തിന്റെ നിലവാരാർത്ഥം ഓരോ ഗുണങ്ങളുടെയും പെർസെന്റേജ് ബൈ ബർത്ത്, കർമ്മത്തിലൂടെ നമ്മൾ ഗുണങ്ങളെ ചെലവാക്കണതേ.
ജന്മങ്ങൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ
ഊർജത്തിന്റെ നിലവാരം താഴ്ന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അത് തന്നെയാണ്, അത് പ്രകൃതിയുടെ നിയമമാണല്ലോ. പഴയ വസ്തു നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരു വീട് നമ്മൾ കെട്ടണ സമയത്ത് പുതിയതായിരിക്കും, പക്ഷെ ഉപയോഗിക്കും തോറും എന്ത് സംഭവിക്കും? പഴയതായിട്ട് മാറും. അല്ലാതെ പഴയ വീട് കെട്ടിവെച്ചിട്ട് പഴയ വീട് പുതിയതായി നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പുതിയ വീട് പഴയതായി എന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഏതൊരു വസ്തു അങ്ങനെ, ഒരു വസ്ത്രം തന്നെ നോക്കൂ, പുതിയത് പിന്നീട് ഉപയോഗിക്കും തോറും പഴയതാക്കുന്നു. ആത്മാവിന് അത് തന്നെയാണ് സംഭവിച്ചത്. ആത്മാവ് ശരീരം വിട്ട് ശരീരം എടുക്കും തോറും അതിന്റെ ഊർജത്തിന്റെ നിലവാരം കുറഞ്ഞു കുറഞ്ഞ് ഇന്നത്തെ അവസ്ഥയിൽ നമ്മളെത്തി. അപ്പൊ ഇന്നത്തെ അവസ്ഥ നമ്മുടെ ഏറ്റവും താഴ്ന്ന അവസ്ഥയാണ്, ഏറ്റവും ഊർജത്തിന്റെ താഴ്ന്ന നിലവാരമാണ്. അപ്പൊ നമ്മൾ
അതുകൊണ്ടാണ് കലിയുഗം അല്ലേ?
അതെ, അതുകൊണ്ടാണ് കലിയുഗം എന്ന് പറയുന്നത്. മൃഗീയ സ്വഭാവം എന്ന് പറയുന്നത്, അസുരീയ സ്വഭാവം എന്ന് പറയുന്നത്, മനുഷ്യനെ പിശാചിനു തുല്യം, പൈശാചികം,
ഈ നമ്മുടെ ഊർജം കൂട്ടിയാൽ നമുക്ക് സത്യയുഗം
തീർച്ചയായിട്ടും ഉണ്ടാക്കാം എന്നല്ല, ഉണ്ടായിരുന്നതാണ്, അത് ഉണ്ടാവുകയും ചെയ്യും. സത്യുഗ സമയത്ത് ആത്മവിത തന്നെയായിരുന്നു, പക്ഷെ ആ സമയത്ത് നമ്മളുടെ ദൈവിക ഗുണങ്ങൾ, ഡിവൈൻ വെർച്യൂസ്, എല്ലാ നന്മകളും നിറഞ്ഞിരുന്ന സമയമാണ്. അതാണ് യഥാർത്ഥത്തിൽ ദേവന്മാരല്ലേ, ദേവിമാർ അവരായിരുന്നു, ആരിലാണോ എല്ലാ ദൈവിക ഗുണങ്ങളും ഉണ്ടായിരുന്നത് അവരാണ് നമ്മുടെ പൂർവികര്.
എനിക്ക് ഇതിലൊരു ചെറിയ സംശയം മാത്രമേ അവശേഷിക്കുന്നത്, ഇപ്പൊ മുമ്പുണ്ടായിരുന്നവര് ഇപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ എന്നാൽ മുമ്പില്ലാത്തവരെങ്ങനെ ഇപ്പൊ ഉണ്ടാവുന്നു, എങ്ങനെയാണ് ജനസംഖ്യ കൂടി?
അതെന്തുകൊണ്ടെന്നാല് ഈ നാടകം ആരംഭിക്കുന്ന സമയത്ത്, ജീവിത നാടകം, നമ്മളിവിടെ കളിക്കളത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാ ആത്മാക്കളും ഒരേ സമയത്ത് ഇറങ്ങി വരില്ല. നാടകത്തിന്റെ ആരംഭത്തിൽ കുറച്ച് പാർട്ടിധാരികളെ ഉണ്ടാവും. സാധാരണ നാടകം അങ്ങനെയല്ലേ, ആരംഭിക്കുമ്പോൾ ഒരു കഥാപാത്രം, രണ്ട് കഥാപാത്രം, മൂന്ന്, കുറേശ്ശായിട്ടല്ലേ പ്രത്യക്ഷപ്പെടുക. പക്ഷെ നാടകം തീരുമ്പോഴേക്കെന്താവും, എല്ലാ അഭിനേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ടാവും, പിന്നാണല്ലോ ഇവിടെ പറയുന്നത്. അതേപോലെ ജീവിത നാടകത്തിലും സംഭവിക്കണം. സൃഷ്ടിയുടെ ആരംഭത്തിൽ നമ്മൾ നോക്കിയാൽ, സത്യത്രയദേഹത്തിൽ നോക്കിയാൽ, നാടകശാലയിൽ ആത്മാക്കൾ, പാർട്ടിധാരികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷെ സംഭവിക്കുന്നത്, വൺസ് നാടകശാലയിൽ നമ്മൾ പാർട്ടഭിനയിക്കാൻ വന്ന് ഇവിടെ തന്നെ പുനർജന്മം എടുത്തുകൊണ്ടിരിക്കും. ഇവിടെ വന്നവരാരും പോണൂല്ല, പക്ഷെ സമയമനുസരിച്ച് വീട്ടിൽ നിന്ന് ആത്മാക്കള് ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ജനസംഖ്യ
വർദ്ധിക്കുന്നത്.
ആത്മലോകത്തിന് ഇത് നമ്മൾ പറയല്ലേ, ഇത് നാടകശാല
പോപ്പുലേഷൻ അല്ലെങ്കിൽ എത്ര കോടി പേരുണ്ടോ അത്രയും പേര് അവിടെ ഉണ്ടായിരുന്നവരാണ്,
തീർച്ചയായിട്ടും വീട്ടിലുണ്ടായിരുന്നവരാണ്. ഇപ്പൊ നമ്മൾ
നടക്കുന്നത് പുതിയ ഒരു
ആത്മാവിനെ പുതിയതായിട്ട് നിർമ്മിക്കുക, നശിപ്പിക്കുക ചെയ്യുന്നില്ല. കാരണം അത് ഊർജമാണല്ലോ, അത് നിലനിൽക്കുന്നതാണ്. ആത്മാവ് ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു, ഇവിടേക്ക് വന്നു, നാടകം കളിക്കണു. പക്ഷെ ഓരോരുത്തർ അവരവരുടെ സമയത്താണ് വരുന്നത്. അതുകൊണ്ടാണ് ജനസംഖ്യ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന്റെ കാരണം അതാണ്. ബാക്കി ആത്മാക്കള് ഇവിടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയും നാടകശാലയില് നാടകം പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ നാടകം, ഇവിടെ മാത്രമേ ഉള്ളൂ ശബ്ദം, വെളിച്ചം, ഈ നാട് വസ്ത്രം, പാർട്ട്. പക്ഷെ നമ്മൾ ആത്മാക്കള് വീട്ടിലിരിക്കുമ്പോൾ ആത്മാവ് അതിന്റെ ഒറിജിനൽ സ്റ്റേജിൽ, അതാണ് മുക്തി എന്ന് പറയുന്നത്. ആത്മാവിന്റെ വീടെന്ന് പറഞ്ഞാൽ തന്നെ ആ ഒറിജിനൽ സ്റ്റേജിൽ നമ്മൾ ഇരിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ തന്നെ നിശബ്ദതയുടെ ലോകമാണ്. പരംധാമെന്ന് ഗീതയിൽ വർണ്ണിക്കുമല്ലോ, ബ്രഹ്മാണ്ഡം, ബ്രഹ്മലോകം, പരലോകം. അത് ആത്മാക്കള് എങ്ങനെയാണോ ആകാശത്തിൽ നക്ഷത്രം തൂങ്ങിക്കിടക്കുന്നത്, അതേപോലെ നമ്മൾ ഓരോ ആത്മീയ ഊർജവും ആത്മലോകത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. എത്ര ആത്മാക്കൾ ഇപ്പോൾ ഇവിടെയുണ്ടോ അത്രയും പേര് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ദുഃഖവും അശാന്തിയും കഷ്ടമൊക്കെ ഉണ്ടാവുമ്പോൾ അറിയാതെ പലപ്പോഴും പറയാറില്ലേ, ഭഗവാനെ എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ. എന്റെ അർത്ഥം, നമ്മള് എവിടുന്നോ വന്നതാണ്, വീട് നമ്മുടെ മുകളിൽ എവിടെയോ ആണ്.
അപ്പൊ അതാണ് തിരിച്ച് നമ്മൾ എല്ലാവരും അവിടേക്ക്
പോകും. അതുകൊണ്ടാണ് പോകണം എന്നുള്ള ഫീലിംഗ് വീണ്ടും നമുക്ക് വരണേ. അവിടുന്ന് വന്നതുകൊണ്ടല്ലേ അവിടേക്ക് പോകണം എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് നാടകശാലയല്ലേ, അണ്ടർസ്റ്റുഡ് ആണ് വീട് മറ്റൊന്നുണ്ട് എന്നുള്ളത്.
സിസ്റ്റർ, നമ്മൾ ഈ ആത്മാവിന്റെ കാര്യം പറഞ്ഞപ്പോ കർമ്മം ചെയ്യുന്ന കർമ്മത്തിന് അനുഭവിക്കണം എന്ന് പറഞ്ഞു. അതിലൊരു ചെറിയ സംശയം അവശേഷിക്കുന്നത്, ഞാൻ ചെയ്യുന്ന കർമ്മം, ഞാൻ ഒരുപാട് വികർമ്മം ചെയ്തു, എന്റെ കുട്ടികൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്റെ അച്ഛനമ്മമാർ ഒരുപാട് മോശമായിട്ട് ചെയ്തു അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കും.
നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, താൻ താൻ ചെയ്യുന്ന കർമ്മത്തിൻ ഫലം
അവരവർ തന്നെ
അനുഭവിക്കും.
പക്ഷെ എന്നാലും അങ്ങനെ അല്ലാതെ നമ്മൾ കാണുന്നില്ല.
അതായത് നോക്കൂ, ആത്മാവ് ഈ ശരീരത്തിലിരുന്ന് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു അതിന്റെ പതിപ്പുകൾ ഇതിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ എന്നിൽ നിന്ന് പോകുന്ന ഓരോന്നും എന്റെ അടുത്തേക്ക് തിരിച്ചു വരിക. ആത്മാവിലത് അടയാളങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഞാൻ ആത്മാവ് ഈ ശരീരം ഇട്ടാലും മരിച്ചാലും എനിക്ക് കർമ്മത്തിന്റെ ബാക്കി അനുഭവിക്കാനുണ്ടെങ്കിൽ ആത്മാവ് എവിടേക്ക് പോകുന്നു, എവിടെ പോയി ജന്മം എടുക്കണോ, കുട്ടിക്കാലം മുതലേ എനിക്ക് ആ കർമ്മബലം തുടരും. അതുകൊണ്ട് ആത്മാവ് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം എന്റെ കുട്ടികളുടെ അടുത്തേക്ക് പോകില്ല, ഞാൻ അതും കൊണ്ടാ പോണേ. കാരണം ആത്മാവിന്റെ കർമ്മത്തിന്റെ ഫലം പതിയുന്നത് ആത്മാവിൽ തന്നെയാണ്.
സിസ്റ്റർ, അവിടെ ഒരു ചെറിയ സംശയം. ഇപ്പോ അച്ഛനും അമ്മ, അച്ഛൻ മദ്യപാനിയാണ്, അമ്മയും വളരെ വളരെ മോശമായ രീതിയിലാണ്. അവര് പൈസ എടുത്തു വെക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സമ്പത്ത് വളർത്താൻ അറിയുന്നില്ല. കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ പോലും പൈസ ഇല്ല. കുട്ടികൾ നല്ല സ്വഭാവമുള്ള കുട്ടികളാണ്, നല്ല സ്വഭാവമുള്ള കുട്ടികളാണ്. ഈ അച്ഛനും അമ്മയും ചെയ്തതിന്റെ അല്ല, അവർ
അച്ഛനും അമ്മയും ചെയ്തതിന്റെ ഫലമല്ല കുട്ടികൾക്ക്. ആ കുട്ടികളെന്ന് പറയുന്നത് രണ്ടാത്മാക്കളാണ്. ശരീരം കൊണ്ടാണ് അവർ കുട്ടി, അതിലിരിക്കുന്നത് ഒരു ആത്മാവാണല്ലോ. ആ ആത്മാവിന് അവരുടെ ഒക്കെ മക്കളായി വന്ന് ജനിക്കണമെങ്കിൽ അവർക്കൊരു കർമ്മം ഉണ്ടാവും. ആ ഫാമിലിയിൽ ആ അച്ഛനും ആ അമ്മയ്ക്കും തന്നെ ആ കുട്ടികൾ ഇവിടെ തന്നെ എന്തുകൊണ്ട് വന്ന് ജനിച്ചു, വേറൊരു ഫാമിലിയിൽ എന്തുകൊണ്ട്? തീർച്ചയായിട്ടും പൂർവ്വജന്മത്തിന്റെ ആ സഞ്ചിത കർമ്മമാണ് അവരെ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ടാണ് ഇവര് കാരണം അവർക്കൊന്ന് വിഷമിക്കേണ്ടി വരുന്നെങ്കിൽ തീർച്ചയായിട്ടും തമ്മിൽ ചില കർമ്മത്തിന്റെ കണക്കുകൾ, കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അതാണ് നമ്മളെ ആ ഫാമിലിയിൽ കൊണ്ടുവരുന്നത്.
സിസ്റ്റർ, അപ്പൊ നമ്മൾ ഈ നല്ല ഭാവന കൊടുക്കാന്ന് പറഞ്ഞു, അതിനാണ് നമ്മൾ ഈ ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനോടൊപ്പം നമുക്ക് ധ്യാനം കൂടി ചെയ്താൽ ആ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ബലിതർപ്പണത്തിന്, കർമ്മങ്ങൾക്ക് അതിന് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകില്ലേ?
അതെ, തീർച്ചയായിട്ടും. നമ്മുടെ മനസ്സിൽ നിന്ന് ശുഭമായ ഭാവനകൾ അർപ്പിക്കുക, അതാണ് ധ്യാനം. ആരാണോ ശരീരം വിട്ടുപോയ ആത്മാക്കള്, ആർക്കു വേണ്ടി നമ്മൾ കർമ്മം ചെയ്യുന്നു, അവരെ പ്രതിയുള്ള ശുഭഭാവനകൾ മനസ്സിൽ നിന്ന് പോകുക. ശുദ്ധ വിചാരങ്ങൾ ഉണ്ടാക്കുന്ന ശുദ്ധമായ തരംഗങ്ങൾ, അതാണ് ധ്യാനത്തിലൂടെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇപ്പോ നമുക്ക് കുറച്ച് സമയം എല്ലാവർക്കും വേണ്ടി, ഏതെല്ലാം ആത്മാക്കൾ ശരീരം വിട്ടിട്ട് പോയിട്ടുണ്ടോ, പുതിയ ജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ, ആർക്കൊക്കെ വേണ്ടി നമ്മളെല്ലാവരും പിതൃപൂജകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇപ്പോ,
അല്ലെങ്കിൽ അടുത്ത ശരീരം കിട്ടിയിട്ടില്ലാത്ത
എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇപ്പൊ കുറച്ച് സമയം മാനസ പൂജ ചെയ്യാം. ശരിക്കും ധ്യാനം എന്ന് പറഞ്ഞാൽ മാനസ പൂജ, മനസ്സിലെ സങ്കല്പങ്ങൾ കൊണ്ടുള്ള പുഷ്പാർച്ചനയാണ്. അത് നമുക്ക് അല്പസമയം ചെയ്യാം. ഓം ശാന്തി. ഞാൻ എന്റെ മനസ്സിനെ എന്നിലേക്ക് ഏകാഗ്രമാക്കുകയാണ്. ഈ സൃഷ്ടി നാടകശാലയിൽ എന്നോടൊപ്പം പാർട്ടഭിനയിച്ച് കടന്നുപോയ എന്റെ തന്നെ ബന്ധുക്കൾ, മിത്രങ്ങൾ, ആരെല്ലാം മരണമടഞ്ഞോ, ശരീരം വിട്ടുപോയോ, സർവരെ പ്രതിയും എന്റെ മനസ്സിൽ ഹൃദയം നിറയെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ അവരെ സ്മരിക്കുകയാണ്. അവരെ ഓരോരുത്തരെയും ഇരുപുരികങ്ങൾക്കും മധ്യേ തിളങ്ങുന്ന നക്ഷത്രം സമാനമായ ആത്മദീപമായി ഞാൻ ദർശിക്കുകയാണ്. ശരീരമുണ്ട് അവരെനിക്ക് അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ എന്റേത് ബന്ധുവും മിത്രവുമാകട്ടെ, എന്റെ ആത്മീയ സഹോദരങ്ങളാണ്. ആത്മീയ ബന്ധുത്വമാണ് അവരുമായിട്ടുള്ളത്. ഈ യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ആ പിതൃക്കൾക്കെല്ലാം സർവേശ്വരനിൽ നിന്ന് ശാന്തിയുടെ ഊർജം ലഭിക്കട്ടെ. അവരേത് കുടുംബത്തിൽ പോയി ജനിച്ചോ ജീവിക്കുന്നു, സുഖവും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ജീവിതം അവർക്കുണ്ടാകട്ടെ. ശാന്തിയുടെ സാഗരനായ സർവേശ്വരനിൽ നിന്ന് ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ ആത്മാക്കൾക്കെല്ലാം ലഭ്യമാകട്ടെ. അവരുടെ മനസ്സ് സുഖശാന്തിയാൽ ധന്യമാകട്ടെ. അറിഞ്ഞോ അറിയാതെ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ അവരോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയെങ്കിൽ എല്ലാറ്റിനും ഞാൻ മനസ്സാ മാപ്പ് ചോദിക്കുകയാണ്. ഒപ്പം എന്നെ പ്രതി എന്റെ പിതാമഹന്മാരുടെ ശ്രേഷ്ഠമായ ശുഭമായ പ്രതീക്ഷകളെ പൂർത്തീകരിക്കുമെന്ന് ദൃഢസങ്കല്പം ഞാൻ വയ്ക്കുകയാണ്. സർവാത്മാക്കൾക്കും ജീവിച്ചിരുന്ന് കടന്നുപോയ ഓരോരോ ആത്മാവിന് സർവശക്തിവാനിൽ നിന്ന് ശക്തിയുടെ ഊർജം ലഭിക്കട്ടെ. സർവരും സുഖികളായിരിക്കട്ടെ.
ഈ ചർച്ചയിലുടനീളം ഞങ്ങളെ നയിച്ചതിന്, പ്രത്യേകിച്ച് ഈ ധ്യാനത്തിന്റെ അനുഭൂതി നൽകിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി. വളരെ അർത്ഥപൂർണമായ ഒരു യാത്രയായിരുന്നു നമ്മൾ നടത്തിയത്. മരണാനന്തരം എന്ത് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം ലഭിച്ചു. മരണാനന്തരത്തെക്കാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ ആരാണ്, എന്താണ് എന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ മരണാനന്തരവും ശ്രേഷ്ഠമായ ജീവിതം നമ്മെ കാത്തിരിക്കുന്നു. ഈ തൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ടു പോകാം. എല്ലാവർക്കും ചെയ്തു കൊടുക്കേണ്ടത് നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ പിന്നീടൊരു പശ്ചാത്താപത്തിന് യാതൊരു സാധ്യതയും അവശേഷിപ്പിക്കാതെ ജീവിതത്തെ ധന്യമാക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട നമ്പർ 9446820448, ഇമെയിൽ ഐഡി shivjyothi@gmail.com. ഈ എപ്പിസോഡ് വീണ്ടും കാണുവാൻ സന്ദർശിക്കുക www.timevision.tv.